പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ച പ്രതിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്, പ്രിയരെ, മുള്ളുകൾക്കിടയിലെ ചെറുനാരകം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ദൈവരാജ്യ സന്ദേശം കേൾക്കുവാനായി ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. എന്താണ് ദൈവരാജ്യ സന്ദേശം എന്ന് കഴിഞ്ഞ നാളുകളിൽ അനേക എപ്പിസോഡുകളിലൂടെ നമ്മൾ കേട്ടു. ദൈവം ഈ ഭൂമിയെ വാഴുവാൻ വരികയാണ്. ഇതാണ് യേശു പ്രസംഗിച്ചത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നമ്മളോട് പറഞ്ഞു, മാനസാന്തരപ്പെടുക, നമ്മുടെ സ്വരാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് മാറുക എന്നാണ് അതിൻ്റെ അർത്ഥം. എങ്കിൽ എന്താണ് ഗുണം? ഭൂമിയുടെ ഭരണം, കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഇതാണ് ദൈവരാജ്യ സന്ദേശം യേശു പറഞ്ഞത്. തുടർന്ന് യേശു ക്രിസ്തു കാൽവരി ക്രൂശിലെ യാഗമായി ആ സന്ദേശം നാം അനുഭവിക്കാൻ വഴിയൊരുക്കി. യേശു ഒരുക്കിയ വഴിയിലൂടെ, യേശു പ്രസംഗിച്ച ആ സുവിശേഷ സത്യം അനുഭവിപ്പാൻ നാം യേശുവിനെ അനുഗമിച്ച് യാത്രയാകണം. അതാണ് തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ഇനി ഇതുമായുള്ള ബന്ധത്തിൽ കഴിഞ്ഞ സന്ദേശം നാം മനസ്സിലാക്കിയത്, കർത്താവ് നമ്മളോട് പറയാണ്, ടേൺ ടുവേഴ്സ് ഇൻവേഴ്സ്, സ്വർഗീയ രാജ്യത്തിലേക്ക് തിരിയുക, നിങ്ങൾ വീണ്ടും ജനിച്ച ദൈവിക ഭവനത്തിലേക്ക് തിരിയുക. നാം മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത്, ജയിക്കുന്നവന് മാത്രം ഇത് അവകാശമായി കിട്ടുകയുള്ളൂ എന്ന് വെളിപ്പാട് ദിവസം 21:7 നമ്മൾ വായിച്ചു. പല പ്രാവശ്യവും കർത്താവായ യേശു ക്രിസ്തു സഭകളോടത് പറയുന്നുണ്ട്. അപ്പോൾ ആദത്തിൽ ജനിച്ച മക്കൾക്ക് ജയിക്കാൻ പറ്റില്ല, കാരണം അവർ മരണത്തിൻ്റെ കീഴിലാണ് എന്നും, എന്നാൽ ക്രിസ്തുവിൽ ജനിച്ചവർക്ക് ജയിക്കാൻ പറ്റുമെന്നും നാം മനസ്സിലാക്കി. 21:28 5 നിലകളാണ് ആദത്തിൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പറഞ്ഞത്. എന്നാൽ അവർ മരണത്തിൻ്റെ കീഴിൽ പോയതോടുകൂടെ ആദത്തിൻ്റെ മകനായ നോഹയോട് വെള്ളപ്പൊക്കത്തിന് ശേഷം ദൈവം അനുഗ്രഹിച്ചപ്പോൾ 3 നിലയെ പറഞ്ഞുള്ളൂ. അതായത് ആദത്തോട് പറഞ്ഞു, നീ സന്താനപുഷ്ടിയുള്ളവനായി, 1 പെരുകി, 2 നിറഞ്ഞ്, 3 കീഴടക്കി, 4 വാഴുക, 5 നിലയുള്ളൊരു ബിൽഡിങ്ങിന് തുല്യം. എന്നാൽ ഇതേ അനുഗ്രഹം വീണുപോയതിനു ശേഷം ആദത്തിൻ്റെ മകനായ നോഹയോട് പറയുമ്പോൾ വെള്ളപ്പൊക്കത്തിന് ശേഷം 9:1 നമുക്ക് കാണാം. അവിടെ പറയുന്നു, ഈ സന്താനപുഷ്ടിയുള്ളവനായി ഭൂമിയിൽ, ഇതാ സന്താനപുഷ്ടിയുള്ളവനായി ഭൂമിയിൽ പെരുകി അതിൽ നിറയുക, ഇത്രയേ ഉള്ളൂ. കീഴടക്കി ജയിക്കുക എന്നുള്ളത് പറഞ്ഞില്ല എന്ന് നമുക്ക് കേട്ടു. എന്നാൽ ക്രിസ്തു കടന്നു വന്നപ്പോൾ, ക്രിസ്തുവിൽ നമ്മളെ വീണ്ടെടുത്തതിന് ശേഷം, ക്രിസ്തുവിലൂടെ നമ്മളോട് പറയുമ്പോൾ നമ്മളോട് ആദ്യമേ പറയുന്നത് ഇനിയിപ്പോൾ 3 നില കെട്ടാനല്ല പറയുന്നത്. സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഭൂമിയിൽ നിറയാനല്ല ഇനി പറയുന്നത്. ഇനി നമ്മളോട് പറയുന്നത് ജയിക്കുന്നവൻ 4 നില, ഇത് അവകാശമാക്കും ഡൊമീനിയൻ 5 നില. അതാണ് കിങ്ഡം, ഗോസ്പൽ ഓഫ് ദ കിങ്ഡം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കഴിഞ്ഞ സന്ദർശനോട് കേട്ട് ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കൂടി നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പോൾ ഇനി എങ്ങനെയാണ് യേശു ക്രിസ്തു ഈ സബ്ഡ്യൂയും, അതായത് കീഴടക്കി നമുക്ക് ഡൊമിനിയൻ തരുന്നത്, 4 നില കെട്ടി 5 നിലയിൽ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ, വീണുപോയതുകൊണ്ട്, അതായത് ഈ മനുഷ്യർ വീണുപോയതുകൊണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക, ഇനി 5 നില കെട്ടിയാൽ പോരാ മനുഷ്യനെ ഡൊമിനിയനിൽ കൊണ്ടുവരണമെങ്കിൽ. നേരത്തെ 5 നില കെട്ടിയാൽ മതിയായിരുന്നു, ഇനിയിപ്പോൾ 5 നില കെട്ടിയാൽ പോരാ 7 നില കെട്ടണം. 7 നില കെട്ടിയാൽ ഈ മനുഷ്യനെ ഡൊമിനിയനിൽ കൊണ്ടുവരാൻ പറ്റും. കാരണം വീഴ്ച, വീണുപോയില്ലേ, വീണുപോയതുകൊണ്ട് കുറേ നാശനഷ്ടങ്ങൾ ഈ മനുഷ്യന് സംഭവിച്ചു. ആ നാശനഷ്ടങ്ങൾ മനുഷ്യന് സംഭവിച്ചത് കൊണ്ട് ആ നാശനഷ്ടങ്ങൾ തിരികെ ആക്കി എടുക്കണം, അത് റെഡിയാക്കി എടുത്ത് മനുഷ്യനെ കൊണ്ടുവരണമെങ്കിൽ 7 നില കെട്ടിയാലേ അതിന് പറ്റും. 7 നില കെട്ടണം. അതായത് ഈ മനുഷ്യനെ സംബന്ധിച്ച് ഇതാ മോളിൽ നിന്നൊക്കെ താഴെ വീണ് കഴിഞ്ഞാൽ ചത്തുപോകില്ല. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് ഇതേപോലെ അവൻ മരിച്ചു. അതോടൊപ്പം തന്നെ അവൻ മരിച്ചത് മാത്രമല്ല, അവൻ വീണതോടുകൂടി അവൻ കോമയിലായി. അവൻ്റെ ഹൃദയത്തിൽ, അവൻ്റെ ചിന്തയിൽ അവൻ ആരെന്നുള്ള ബോധം വരെയും അവന് നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന ഈ മനുഷ്യന് ഇനി പഴയ പോലെ 5 നില കെട്ടിയ കാര്യം നടക്കില്ല, 7 നില കെട്ടിയാലേ കാര്യം നടക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കാണാമെന്നുണ്ട്, നമുക്ക് അതിലേക്ക് കടന്നു വരാം. നിങ്ങൾക്ക് 2 ഇതാ ആദത്തിൻ്റെ ലെവലിൽ 5 നില കിട്ടണമെന്ന 21:28 പറഞ്ഞ്, പക്ഷെ പാപം ചെയ്തതിന് ശേഷം അവർക്ക് പറ്റില്ല. നോഹയോട് ഉൽപ്പത്തി 9 പറഞ്ഞത് 3 നില കെട്ടാനാണ്, ഫ്രൂട്ട്ഫുൾ മൾട്ടിപ്ലർ റിപ്ലെനിഷ്. ആ ഭൂമി നിറയെ വരെ പറഞ്ഞിട്ടുള്ളൂ, സബ്ഡ്യൂ ആൻഡ് ഡൊമിനിയൻ, അടക്കി വാഴാൻ പറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് കാണാൻ കഴിയും, യേശു ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ, യേശു ക്രിസ്തുവിൽ ഈ പണി നടക്കുമ്പോൾ, യേശു ക്രിസ്തു ആദ്യത്തെ 3 നില കെട്ടാൻ നമ്മളോട് പറയുന്നില്ല. ഫ്രൂട്ട്ഫുൾ മൾട്ടിപ്ലർ റിപ്ലെനിഷ്, ഈ അതായത് വിവാഹത്തിലൂടെ, ഇവൻ വിവാഹം പോലും നമ്മുടെ ചോയ്സ് വേണമെങ്കിൽ ചെയ്യാമെന്നേ ഉള്ളൂ, വേണമെങ്കിൽ ചെയ്യാന്നില്ല. യേശു ക്രിസ്തു ഇവിടെ വന്നിട്ട് ജഡികമായി യാതൊരു വിവാഹം കഴിച്ചില്ല, നമ്മുടെ ചോയ്സാണ്. പൗലോസും പറയുന്നുണ്ട്, പൗലോസും വിവാഹം കഴിച്ചില്ല, അദ്ദേഹം പറയാണ് നിങ്ങൾ എന്നെ പോലെ കഴിഞ്ഞാൽ അത് നല്ലത്. വിവാഹം കഴിഞ്ഞവർക്ക് ചേട്ടത്തിൽ കഷ്ടമുണ്ടാകും. പിന്നെ ഞാൻ നിങ്ങൾക്ക് കൊടുക്കിടാൻ വേണ്ടിയല്ല, ഫസ്റ്റ് കോർന്ത്യൻ 7 അദ്ധ്യായത്തിൽ നമുക്കിത് കാണാം, ഞാൻ നിങ്ങൾക്ക് കൊടുക്കിടാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്, നിങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ് പറയുന്നത്. കാരണം വിവാഹം കഴിഞ്ഞവൻ ഭാര്യയെ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും, വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിച്ചു ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ വിവാഹം കഴിയാത്തവനും കഴിയാത്തവളും കർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് കർത്താവിനുള്ളത് ചിന്തിക്കും. അപ്പോൾ കൂടുതൽ പ്രതിഫലം അതിൽ ലഭിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ആരെങ്കിലും ഇതാ സെക്സുമായിട്ട് ബന്ധത്തിൽ ബേസ്റ്റ് ആകുന്നുവെങ്കിൽ ഇപ്പോൾ വിവാഹം കഴിക്കുന്നത്രേ നല്ലത് എന്നുകൂടെ ഒരു അഡ്വൈസും കൂടി അദ്ദേഹം തരുന്നുണ്ട്. അപ്പോൾ ഈ സഹോദരങ്ങളെ, ഇപ്പോൾ ഇത് ഈ ആദ്യത്തെ 3 കാര്യം നമ്മുടെ ചോയ്സ്, നമുക്ക് വേണമെങ്കിൽ ചെയ്യാം വേണമെങ്കിൽ ചെയ്യണ്ട. ഇതാ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ഇനി 4 നില സബ്ഡ്യൂവിന് പകരം കർത്താവ് കെട്ടിയത് സാൽവേഷനാണ് കിട്ടി. നമ്മൾ ഓരോ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ പല പല ഫ്ലോർ ഉണ്ടെങ്കിൽ, സെന്റ് മാത്യൂസ് ഫ്ലോറ്, സെന്റ് ആൻഡ്രൂസ് ഫ്ലോറ്, സെന്റ് ജോൺസ് ഫ്ലോറ്, ഓരോ നിലയ്ക്കും പേരിടുന്നത് പോലെ, ഇതാ യേശു ക്രിസ്തു റിപ്ലനിഷ് കഴിഞ്ഞിട്ട് ഭൂമിയിൽ നിറയുക എന്ന് കഴിഞ്ഞിട്ട് മുകളിലേക്ക് വേശു സാൽവേഷനാണ് പേരിട്ട്, സാൽവേഷൻ. ഇനി തുടർന്ന് ഇത് കഴിഞ്ഞ് സാൽവേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതാ എംപവറിംഗ് ആണ് നടന്നിരിക്കുന്നത്. എംപവറിംഗ്, ഈ എംപവറിംഗ്, എംപവറിംഗ്, ഈ മനുഷ്യനെ ശക്തിപ്പെടുത്തുക, അതായത് അവൻ്റെ ചിന്താ മണ്ഡലത്തിൽ അവനെ ശക്തിപ്പെടുത്തണം, അവൻ ആരെന്നുള്ള ബോധം ഇതെല്ലാം നഷ്ടപ്പെട്ടവനെ തിരിച്ചു കിട്ടണം. ഈ എംപവറിംഗ് ഇതും കൂടി കഴിഞ്ഞിട്ടാണ് ഇനി അവൻ്റെ ജീവിതത്തിലേക്ക് ഇതാ അടുത്തത് കടന്നു വരുന്നത്. സാൽവേഷൻ കഴിഞ്ഞു, എംപവറിംഗും കഴിഞ്ഞു, ഇതാ പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് സബ്ഡ്യൂ വരുന്നത്. അപ്പോൾ ഈ സബ്ഡ്യൂവിൻ്റെ ഇടയിൽ 2 ഫ്ലോർ കയറി ഇടയിലാണ്, അത് സാൽവേഷൻ ആൻഡ് എംപവറിംഗ്. ഈ 2 ഫ്ലോർ അതിൻ്റെ ഇടയിൽ കയറിയിരിക്കുക. അപ്പോൾ ഈ 2 ഫ്ലോർ ഇടയിൽ കയറി നിൽക്കുന്ന സമയത്ത് ഇവിടെ വെച്ച് ഈ റിപ്ലനീഷ് ഇവിടെ നിൽക്കുന്ന വ്യക്തികൾക്ക് ഇവിടെ വെച്ചൊരു പ്രോപ്പർ ഫൗണ്ടേഷൻ ഇടണം. അതായത് 3 നില കെട്ടിയിട്ടുള്ളൂ, ഈ ഇതിൻ്റെ ഇടയിൽ ഒരു പ്രോപ്പർ ഫൗണ്ടേഷൻ ഇടണം. ആ ഫൗണ്ടേഷനാണ് വിഷൻ, ദർശനം. കാരണം ഇവർക്ക് സുബോധമൊക്കെ നഷ്ടപ്പെട്ടു, ആ സുബോധം നഷ്ടപ്പെട്ടൊരു പ്രോപ്പർ ഫൗണ്ടേഷൻ അവിടെ വന്ന് ദ സാൽവേഷൻ എംപോറിംഗ് ഈ 2 നിലയും കെട്ടിയതിന് ശേഷമാണ് ഇനി അടുത്തത് ജയിക്കാൻ ഇവർക്ക് കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇവർക്ക് ജയിക്കാൻ കഴിയില്ല, ജയം കഴിഞ്ഞാൽ ഡൊമിനിയൻ, ഡൊമിനിയൻ കഴിയുമ്പോഴാണ് ഇതാ കിരീടം തലയിൽ വരുന്നത്. ഇതാ കൊടിയുമായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടോ, ജയം പ്രാപിച്ച ആ മണ്ഡലമാണ് കൊടിയുമായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു 2 കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഇത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇതാ നമുക്ക് അതിൻ്റെ എന്തൊക്കെയാണ് ആ 2 നില, എന്തുകൊണ്ടാണ് കർത്താവ് യേശു അത് കെട്ടുവാനായിട്ട് അടിയായ. 1, നമുക്ക് ഇവിടെ മനസ്സിലാക്കുന്നത് കർത്താവ് നമുക്ക് സൗജന്യമായ സാൽവേഷൻ നൽകി. കാരണം നമ്മൾ ഓൾറെഡി ആരുടെ പിടിയിൽ പോയി, പിശാചിൻ്റെ പാപം നിമിത്തം പിശാചിൻ്റെ പിടിയിൽ നമ്മളായിപ്പോയി, പിശാചിൻ്റെ പിടിയിലായിപ്പോയി. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇതാ ദുഷ്ടൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കണം. അപ്പോസ്തല പ്രവൃത്തി 26 അധ്യായം 18 വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ സാത്താന്റെ അധികാരത്തിൽ പെട്ടുപോയി, പിശാചിന്റെ അധികാരത്തിൽ പെട്ടുപോയി. വായിച്ചേ അതിന്റെ 18.
അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും.
ശ്രദ്ധിച്ചേ, സാത്താന്റെ അധികാരത്തിൽ നിന്ന് എങ്ങോട്ട് തിരിക്കണം, ദൈവത്തിങ്കിലേക്ക് തിരിക്കണം. ഈ സന്ദേശം കേൾക്കുമ്പോൾ ആളുകൾക്കൊക്കെ ഇങ്ങനെ 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 ഇരിക്കുക ഇങ്ങനെ ഇരിക്കുക ഒരു സുഹൃലാണ് തോന്നണ എന്നറിയാം. അവർ ഓൾറെഡി സാത്താന്റെ അധികാരത്തിലാണ്. അവൻ ഇത് നമ്മളിത് മനസ്സിലാക്കാനാണ് എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് തിരിക്കണം, അധികാരം മാറണം, രാജ്യം മാറണം. അപ്പോൾ ഇതിന് തിരിക്കുക, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ സംഭവിക്കുന്ന സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് തിരിക്കുക. എന്തിനു വേണ്ടി അങ്ങനെ തിരിക്കണേ, അതിൻ്റെ അവിടെ എഴുതിയിരിക്കുകയാണ് ഇതാ പാപമോചനം ലഭിച്ച് എന്നിലുള്ള വിശ്വാസ, അതായത് ക്രിസ്തുവിലുള്ള വിശ്വാസ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ അവകാശം ലഭിക്കേണ്ടതിന്. അപ്പൊ നമുക്കിനി എന്തുണ്ട്? ഒരവകാശത്തിലേക്ക് നമ്മൾ കടക്കേണ്ടതായിട്ടുണ്ട്, ഒരു അവകാശത്തിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അവകാശം എന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാരും ഇതാ വീട്ടിലെ അവകാശം എല്ലാം വീതിക്കുവാണ്ടോ സഹോദര, ഞങ്ങൾ അഞ്ചു പേരുണ്ടോ എല്ലാം വീതിക്കുക, അവകാശം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്ന് ഇരിക്കണ പോലെ ആണോ വല്ലതും ഇരിക്കണേ? ഞാണ് എന്ത് എത്രയുണ്ട് ആ കിഴക്ക് ഭാഗത്തെ? ആകെ എനിക്ക് തന്നെ ആ അങ്ങ് ഉണരുകയാണ്. പക്ഷേ അത് താൽക്കാലിക അനുഗ്രഹം. പക്ഷെ ഇത് നിത്യാനുഗ്രഹം എന്ന് പറയുമ്പോൾ, നിത്യ അവകാശം വേണമെന്ന് പറയുമ്പോൾ നല്ലൊരു പങ്കിന് എന്തില്ല? യാതൊരു ഈ പച്ചക്കറിക്കടയിലോ വാടിയ വേപ്പില പോലെയാണ്. പിന്നെ ദൈവദാസന്മാര് ഉണർത്തി ഒരു ഹല്ലേലൂയ പറ, ഒരു ഹല്ലേലൂയ കൂടി പറ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിനെയൊക്കെ ഒന്ന് ഉണർത്തിയെടുക്കണേ. അപ്പോൾ നമ്മളിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതാ ഒരവകാശത്തിലേക്ക് നമ്മൾ അവകാശം ലഭിക്കാനാണ് നമ്മളെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ പറയാണ് സാത്താൻ്റെ അധികാരത്തിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാര്യം എന്താ? സാത്താൻ്റെ അധികാരത്തിലായിരുന്നത് കൊണ്ട് അത് ഇതുവരെയും അതിൻ്റെ പൂർണ്ണതയിൽ വിടുതൽ പ്രാപിച്ചിട്ടില്ല. ദൈവം വിടുവിച്ചെങ്കിലും നമുക്ക് അവിടുന്ന് പോരാനുള്ള മനസ്സ് പലപ്പോഴും ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരു അധികാരം മാറ്റം നടക്കണം. അപ്പോൾ സാത്താൻ്റെ അധികാരത്തിൽ നമ്മളെ വിടുവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പാപത്തിന് പരിഹാരം ചെയ്യണം. നമ്മൾ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യണം. അത് കർത്താവായ യേശു ക്രിസ്തു പാപത്തിന് പരിഹാരം ചെയ്തു, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി, എന്നിട്ട് നമുക്കത് സൗജന്യമായിട്ട് നൽകി, നമുക്കത് സൗജന്യമായിട്ട് നൽകി. ഇതുകൊണ്ടാണ് കൃപയാൽ അത്ര വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നാം കാരണമല്ല, പിന്നെ ആരാ കാരണം? യേശുവാണ്, ദൈവമാണ് കാരണം. ദൈവമാണ് യേശു ക്രിസ്തുവിനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാനായിട്ട് അയച്ചത്. ഇതാണ് നമ്മൾ എഫേസ്യ ലേഖനം 2:8 വായിക്കുന്നില്ലേ, ആ നമ്മളെ സൗജന്യമായി രക്ഷിച്ചു. വായിച്ചേ 2:8.
കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല.
രക്ഷിക്കപ്പെട്ടിരിക്കുന്ന സാൽവേഷൻ, രക്ഷിക്കപ്പെട്ടു. ഓൾറെഡി പിശാചിൽ സാത്താന്റെ അധികാരത്തിൽ നമ്മളെ ദൈവത്തിന്റെ അധികാരത്തിലേക്ക് മാറ്റി. അതുകൊണ്ടാണ് പറയുന്നത് മക്കളെ, ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കാനായിട്ട് പറയുന്നേ. അപ്പൊ നമ്മളെ ദൈവത്തിന്റെ അധികാരത്തിലേക്ക് മാറ്റി. അത് കൃപയാലാണ്, നമ്മളൊന്നും ചെയ്തുകൊണ്ടല്ല, ദൈവം തന്നെ ചെയ്തിട്ട് സൗജന്യമായിട്ട് നമുക്ക് നൽകി. അങ്ങനെ സാത്താന്റെ അധികാരത്തിൽ നമ്മളെ ദൈവത്തിലേക്ക് മാറ്റി. അപ്പൊ നമ്മൾ അതിന് പേരിടുന്നത് സാൽവേഷൻ. അപ്പൊ ഇതാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് ഇടയായ ആദ്യത്തെ പാർട്ട്, സാൽവേഷൻ. അപ്പൊ സാൽവേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ ഇതാ ഇനിയിപ്പൊ അടുത്ത് നമുക്ക് വേണ്ടത്, സാൽവേഷൻ കിട്ടിയെങ്കിൽ നമുക്ക് എന്തില്ല? സുബോധം എന്ന് പറഞ്ഞ സാധനം ഇല്ല. അതായത് ഇപ്പോഴും പിശാച് നമ്മളുടെ ഇതൊക്കെ മന്ദിപ്പിച്ചിട്ടിരിക്കുക. കാരണം ഓൾറെഡി പിശാചിന്റെ ലോകത്തിട്ടിട്ട് അവിടെ വർദ്ധിക്കുന്നതാണ് നമ്മുടെ അനുഗ്രഹം എന്ന് പറയുക. അവിടെ വർദ്ധിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ വർദ്ധിക്കുന്നതല്ല അനുഗ്രഹം, അതൊക്കെ സെമിത്തേരി കൊണ്ടുപോകുള്ളൂ. അതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവം അനുവദിച്ചതുണ്ട്, അത് നമുക്ക് ദൈവം തരും. പക്ഷേ യഥാർത്ഥത്തിൽ ഉള്ള സമ്പത്ത് നമുക്ക് ഇല്ല, അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം, നമ്മളെ എംപവർ ചെയ്യണം, അതിലേക്ക് നമ്മൾ എംപവർ ചെയ്യണം. കാരണം നമുക്ക് സുബോധം എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ എംപവർ ചെയ്ത് നഷ്ടപ്പെട്ട നമ്മളെ കണ്ടെത്തണം. അതായത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് നമ്മളെ നഷ്ടപ്പെട്ടിട്ടില്ല, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമ്മളുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ദൈവത്തിന് നഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ ഉടയവൻ ആരാണെന്ന് നമുക്ക് അറിയത്തില്ല. അതായത് ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങളിപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് കുറച്ച് സാധനം ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഷിപ്പിംഗ് ലൈനുമായിട്ട് ബന്ധത്തിലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലിയറൻസ് എന്നെ ആദ്യം ചോദിക്കുന്ന കാര്യം, അതിൻ്റെ ഇൻവോയ്സ് വേണം. അപ്പോൾ തന്നെ ആദ്യം ചോദിക്കുന്ന കാര്യം കൺട്രി ഓഫ് ഒറിജിൻ, ഇത് എവിടെ നിന്നാണ് ഈ സാധനം ഉണ്ടാക്കി വരുന്നത്, അത് ചോദിക്കും. ഇതേപോലെ ഇന്ന് മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ അറിയത്തില്ല അവരുടെ ഒറിജിൻ എവിടെ നിന്ന്, അവരെവിടെ നിന്നാണ്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നീ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും ഞാൻ ശാന്തമ്മ, അല്ലെങ്കിൽ ഞാൻ ജോർജ് കുട്ടി. അപ്പൊ യഥാർത്ഥത്തിൽ അവരുടെ രീതിയിൽ അവരാരാ? ശാന്തമ്മയാണ്, വേറെ ആള് ജോർജ് കുട്ടിയാണ്. പക്ഷേ അല്പം വിവരമുള്ളവൻ പറയും നീ അത് നിന്റെ പേരല്ലേ ശാന്തമ്മ, അതിന്റെ പേരല്ലേ ജോർജ് കുട്ടി എന്ന്, അത് നീയല്ലോ. അപ്പൊ പിന്നെ വേറെ നീ ആരാ? അയ്യോ, ഞാൻ ഇവിടെ വേലയ്ക്ക് വന്ന ഒരാളാ, ഞാൻ ഇവിടുത്തെ ഒരു നേഴ്സാ, ഹോം നേഴ്സായിട്ട് വന്നേക്കണ. അത് വേറെ ആള് പറയും ചർച്ച കൂടിയാണ്, ഞാനൊരു എഞ്ചിനീയറാ. അയ്യോ, ഇതൊക്കെ നിന്റെ പ്രൊഫഷൻ അല്ലേ? നീയല്ലല്ലോ, ഇതൊക്കെ നിന്റെ പ്രൊഫഷൻ അല്ലേ? അപ്പൊ നീ ആരാണ്? നിന്റെ കൺട്രി ഓഫ് ഒറിജിൻ ഏതാണ്? നിന്റെ അപ്പൻ ആരാണ്? അത് മനുഷ്യർക്ക് അറിയത്തില്ല. അവര് പറഞ്ഞത് ഞാൻ എഞ്ചിനീയറാണ്, ഡോക്ടറാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും ആണ്, ഞാൻ ശാന്തമ്മയാണ്, ഇങ്ങനെ നടക്കുക. അപ്പൊ യഥാർത്ഥത്തില് ദൈവത്തിന്റെ വചനം പറയുന്നു, കാൺമീൻ നിങ്ങൾ ആരാന്ന് അറിയോ? ദൈവത്തിന്റെ മക്കളാ. അപ്പൊ ഈ ഒരു ബോധം ആളുകൾക്ക് നഷ്ടപ്പെട്ട് കിടക്കുക. അപ്പോ ഇതുകൊണ്ടാണ് അവർ, ഇതുകൊണ്ട് അവർക്ക് അവർ നഷ്ടപ്പെട്ടു പോയി. ഇനിയിപ്പോ അടുത്ത് എന്ത് ചെയ്യണം? ഇവനെ എംപവർ ചെയ്യണമെങ്കിൽ ഇവന് സുബോധം കൊടുക്കണം, പ്രോപ്പറായിട്ട് സുബോധം കൊടുക്കണം. ദൈവം അവനെ തൻ്റെ കുടുംബത്തിന്റെ ശക്തി കൊണ്ട് ശക്തിപ്പെടുത്തണം, അവനെ എംപവർ ചെയ്യണം. അപ്പൊ ഇതും കൂടി കഴിഞ്ഞാലേ അവന് അടുത്തത് ആ ഡൊമിനിയനിലേക്ക് ഇവന് കടന്നു വരാൻ പറ്റുകയുള്ളൂ, ഡൊമിനിയനിലേക്ക്. അപ്പോ അടുത്ത ദൈവം ചെയ്യണം. അടുത്ത നില നമുക്ക് കാണാൻ അറിയാം, ഇതാ സാൽവേഷൻ കഴിഞ്ഞ അടുത്ത നില എന്ന് പറയുന്നത്, ഇതാ നേരെ കടന്നു വരുന്നത് എംപവറിങ്, അടുത്ത നില. അടുത്ത നില എംപവറിങ് ആണ് കടന്നു വരുന്നത്, ശക്തിപ്പെടുത്തുകയാണ് ഇവനെ, ഇവനെ ശക്തിപ്പെടുത്തി കൊണ്ടുവരികയാണ്. അപ്പോ ഇതൊക്കെ എന്തുമായുള്ള ബന്ധത്തിലാ? ഇതൊക്കെ ഇവനെ രക്ഷിക്കാനുള്ള ബന്ധത്തിലായി ചെയ്യണം മുഴുവൻ. ഇവനെ രക്ഷിച്ച്, ഇവനെ ജയിപ്പിച്ച്, അപ്പൊ ദൈവത്തിന്റെ ഉത്തരവാദിത്തമായിട്ട് ദൈവം ഏറ്റെടുത്തിരിക്കുക, നമ്മൾ ഓരോരുത്തരെയും ജയിപ്പിച്ച്. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, നിങ്ങൾ ഈ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് പൂർത്തിയാക്കാൻ വിശ്വസ്തനാന്ന് പറയണേ. അപ്പൊ നമ്മളെ ജയിപ്പിക്കാൻ ദൈവം തന്നെ ഉൽപ്പത്തി മുതലേ നമ്മളെ ജയിപ്പിക്കാൻ നമ്മുടെ പുറകെ നടക്കുക, നമ്മളെ എംപവർ ചെയ്യണം അടുത്തത്. അപ്പോ എംപവർ ചെയ്യുക, ശക്തിപ്പെടുത്തുക. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിനെ സബ്ഡ്യൂ വഴി പറ്റുകയുള്ളൂ. സബ്ഡ്യൂ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡൊമിനിയൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ നിങ്ങളെ പഠിപ്പിക്കണെന്തിനാ? ലോകം കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഈ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കണെന്തിനാ? സഹോദരങ്ങളെ, നിങ്ങൾക്കിത് കേൾക്കാൻ വരം ലഭിച്ചവരാ. നിങ്ങൾ ഇത് മനസ്സിലാക്കി, ഈ അന്ത്യകാലത്ത് നിങ്ങൾ ഇത് മനസ്സിലാക്കി ജയം പ്രാപിക്കണം. അപ്പൊ ഇത് നിങ്ങൾ കേൾക്കാതിരിക്കാൻ തക്കവണ്ണം പല രീതിയിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ നിങ്ങളൊരു ബലാത്കാരിയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അതായത് സ്ട്രാറ്റജി കിട്ടിയില്ലെങ്കിൽ, അതായത് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജ്ഞാനമാണ്, ഈ ജ്ഞാനം നിങ്ങളുടെ ഉള്ളിൽ അണ്ടർസ്റ്റാൻഡിങ് വിവേകമായി വരുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയും നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമില്ല. ഈ ജ്ഞാനം കൊണ്ട് വീട് പണിയാം, നമ്മൾ മുമ്പ് പഠിച്ചിട്ടില്ലേ സദൃശ്യമാക്കി 24:3-4, ജ്ഞാനം കൊണ്ട് വീട് പണിയാം. പക്ഷേ ഈ പണിയുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിലോ യാതൊരു വീടും പണി നടക്കത്തില്ല. അത് നിങ്ങളുടെ ഹൃദയത്തിൽ വീട് പണിയുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ആയി മാറി, നിങ്ങൾക്ക് വിവേകമായി മനസ്സിലായി. ഇനി തുടർന്ന് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 3-ാം നിലയായ പരിജ്ഞാനം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിയുള്ളൂ. ഇത് ഞാൻ മനസ്സിലാക്കിയത് ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ഈ ടീച്ചിങ്, ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ടീച്ചിങ് ആ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ 2 നിലകൾ നമ്മൾ പണിയണം. ഈ 2 നില പണിതാലേ അടുത്തതിലേക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ നമ്മൾ ഇതിൻ്റെ 2 നില മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ധൂർത്തപുത്രൻ്റെ കഥയിലേക്ക് നമ്മൾ തിരിയുക. പെട്ടെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ധൂർത്തപുത്രൻ്റെ കഥയിലേക്ക് തിരിയുമ്പോൾ നമുക്ക് ഈ 2 നിലകളുടെ കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാം. 2 നിലകളിൽ സാൽവേഷനിൽ സംഭവിച്ചത് ഉൽപ്പത്തി പുസ്തകം 2:17 ദൈവം ആദത്തോട് പറഞ്ഞു, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്നാൾ നീ മരിക്കും. വായിച്ചിട്ടില്ലേ? ഒന്ന് വായിച്ചാട്ടെ.
എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും.
അപ്പൊ ആദം അനുസരണക്കേട് കാണിച്ചു, ആ വൃക്ഷഫലം തിന്നു. അപ്പൊ ആദവും ആദത്തിന്റെ ഉള്ളിലുള്ളവരൊക്കെ മരിച്ചു. അപ്പോ ഇനി അവനെ തിരികെ ഈ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യം അവന് ജീവൻ കൊടുക്കണം. ആദത്തിന് മക്കൾക്ക് ജീവൻ കൊടുക്കണം. അപ്പോ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവന്നാലേ കാര്യം നടക്കും. ഇതുകൊണ്ടാണ് നമ്മളോട് ചോദിക്കുക, പലരും ചോദിക്കാറ് രക്ഷിക്കപ്പെട്ടവരൊക്കെ ചോദിക്കുക, വീണ്ടും ജനിച്ചതാണോ? അതിന്റെ അർത്ഥം ജീവിച്ചതാണോ? നീ ആദത്തിൽ മരിച്ചു, ക്രിസ്തുവിൽ നീ ജീവിച്ചോ എന്നാണ് ഈ ചോദിക്കുന്നത്. നമ്മൾക്ക് 1 കൊരിന്ത്യർ 15:22 വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം, ആദത്തിൽ സകലരും മരിച്ചു, എന്നാൽ ക്രിസ്തുവിൽ സകലരും ജീവിപ്പിക്കപ്പെടും എന്നൊരു വചനം അവിടെ എഴുതിയിട്ടുണ്ട്. വായിച്ചേ.
ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും.
അപ്പോ ക്രിസ്തുവിൽ എന്താ സംഭവിക്കണേ? ജീവനിലേക്ക് വരികയാണ്. അപ്പോ ചത്തവനെ കൊണ്ട് ഒരു കാര്യം നടക്കില്ല, അവന് ജീവൻ കൊടുത്തേ പറ്റൂ. ആത്മാമണ്ഡലത്തിലെ ജീവനിലേക്ക് അവനെ കൊണ്ടുവരണം. അപ്പോ ആത്മമണ്ഡലത്തിലെ ജീവനിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം ഈ ക്രിസ്തു നമ്മുടെ ഭാഗങ്ങൾക്ക് വേണ്ടി യാഗമായി. ഇതാണ് ധൂർത്തപുത്രന്റെ കഥയില് മനോരാശിയാണ് കാണിക്കുന്നത്. ആദവും ആദത്തിലുള്ളവരെയാണ് ധൂർത്തപുത്രനെ കാണിക്കുന്നത്. ഈ ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോ പിതാവ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വേലക്കാരോടും മാത്രമല്ല മൂത്ത മകനോടും. അവിടെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഈ രണ്ട് നിലയെ കുറിച്ചാണ്. ഒന്ന്, എന്റെ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നു. ഇതാണ് യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ നടന്നത്. അത് നമ്മൾ വിശ്വസിച്ചപ്പോൾ നടന്നത്. നാം മരിച്ചുപോയായിരുന്നു, നമ്മളെ ജീവിപ്പിക്കാൻ വേണ്ടി കർത്താവ് കാൽവരിയിൽ മരിച്ചു. എന്നെ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നു. പിന്നെ അടുത്തത് അവിടെ തന്നെ പറയുകയാണ്, എന്റെ മകനെ കാണാതെ പോയിരുന്നു, ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. എവിടെ നിന്ന് കാണാതെ പോയേ? ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്നല്ല. ദൈവത്തിന്റെ ഹൃദയത്തിൽ നമ്മളുണ്ട്, എന്നിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ അപ്പനെ കാണാതെ പോയി, നമ്മുടെ ഐഡന്റിറ്റി ഇല്ലാണ്ട് പോയി. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയുന്നത്, ഞാൻ ശാന്തമ്മയാണ്, ഞാൻ ജോർജാണ്, ഞാൻ വക്കീലാണ്, ഞാൻ എഞ്ചിനീയറാണ്. അവൻ ആരെന്നുള്ള ബോധം ഇപ്പോഴും ബോഡി ഓഫ് ക്രൈസ്റ്റിലെ നല്ല അംഗങ്ങൾക്കും ഇല്ല. ഇപ്പോഴും അവരോട് ചോദിച്ചാൽ അവർ പറയും, ഞാൻ കത്തോലിക്കനാണ്, ഞാൻ പെന്തക്കോസ്റ്റുകാരനാണ്, ഞാൻ ഐ പി സിക്കാരനാണ്. ഇതൊന്നും അല്ല ബൈബിള് പറയുന്നത്. ബൈബിള് പറയുന്നത് നീ ആരാന്നറിയോ, എത്ര വലിയ സ്നേഹം നിനക്ക് കിട്ടിയെന്നറിയോ, നീ സർവശക്തനായ ദൈവത്തിന്റെ മകനാണ്. കാണുമ്പോൾ എത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നു. നാം കത്തോലിക്കനെന്നും ഐ പി സിക്കാരനെന്നും വിളിക്കപ്പെടാനല്ല. അങ്ങനെയുള്ള രജിസ്ട്രേഷനൊക്കെ ലോകത്ത് കടന്നോട്ടെ, ലോകത്തിലെ ആവശ്യങ്ങൾ മാത്രം നടത്തുവാൻ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അത്യന്തികമായിട്ട് നാം അവരാരുമല്ല. നാം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മക്കളാണ്. ആ ഐഡന്റിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന് പറയാത്തത്. എല്ലാം ഗ്രൂപ്പുകളുടെ പേരും സംഘടനയുടെ പേരും പ്രൊഫഷൻ്റെ പേരും സ്വന്തം ജഡത്തിൻ്റെ പേരും ഒക്കെ പറയണം. അപ്പോൾ യഥാർത്ഥത്തിൽ നാം ദൈവത്തിൻ്റെ മകനാണ് എന്ന് ഇതാ കർത്താവ് പലപ്പോഴും പറയാറില്ലേ, ദൈവം വിശദീകരിച്ച് ലോകത്തിലേക്ക് അയച്ച ദൈവപുത്രനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ യേശു തന്നെ തന്നെ ആരായിട്ട് കണ്ടു? ദൈവപുത്രനായിട്ട് കണ്ടു. ഇതേപോലെ നമ്മളെ തന്നെ ഈ ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ദൈവപുത്രന്മാരായിട്ട് നമ്മൾ നമ്മളെ കാണുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. ദൈവം വിശദീകരിച്ച് ലോകത്തിലേക്ക് അയച്ച സ്വന്തം പുത്രനെ അവഹേളിക്കുന്ന അതേ തലം കർത്താവ് പലപ്പോഴും പറയുന്നുണ്ട്, കർത്താവിനറിയാം കർത്താവ് ആരാണെന്ന്. ഇതേപോലെ നമ്മളും അറിയണം നമ്മൾ ആരാണെന്ന്. സർവശക്തനായ ദൈവത്തിൻ്റെ മക്കളാണ് ഞാനും നിങ്ങളും. ഇതാ ആ ധൂർത്തപുത്രൻ്റെ കഥയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഇത് ആത്മീയ കാര്യങ്ങളെ നാം മനസ്സിലാക്കുവാൻ വേണ്ടി കർത്താവ് പറയുന്നതാണ് ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം. അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളാണ് ധൂർത്തപുത്രൻ്റെ കഥ. നമ്മളെല്ലാം വായിക്കുന്നില്ല. ഇതുമായുള്ള ബന്ധത്തിൽ ഇതാ ആ വലിയ സദ്യ നടത്തുമ്പോൾ പിതാവ് അവിടെ എന്നൊരു കാര്യം ദാസന്മാരോട് പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. 15-24 വായിച്ചേ.
ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു.
അതാണ് നമ്മൾ കണ്ടത്. ആ സാൽവേഷൻ 4 നില കിട്ടിയില്ലേ, അതിലൂടെയാണ് നമ്മൾ ജീവിച്ചത്. എന്റെ മകൻ മരിച്ചവനായിരുന്നു,
വീണ്ടും ജീവിച്ചു.
ഇതാ വീണ്ടും ജീവിച്ചു. ഇതിന്റെ പേരാണ് നമ്മൾ വീണ്ടും ജനനം എന്ന് പറയുന്നത്. വീണ്ടും ജീവിച്ചു, മരിച്ചവൻ വീണ്ടും ജീവിച്ചു. ഇനി
കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു.
അപ്പോൾ ഈ രണ്ട് പ്രവർത്തനവും മനുഷ്യജീവിതത്തിൽ നടക്കണം. ഇതാണ് രണ്ട് നിലകൾ. ഈ രണ്ട് പ്രവർത്തനം നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി അടുത്ത നില സബ്ഡ്യൂ ജയം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇനി ഇത് തന്നെ കർത്താവ് അവിടെ ഇതിലൊന്നും കൂടി ഉറപ്പിക്കുന്നത് കാണാം. മൂത്ത മകൻ വന്നപ്പോൾ ഇതാ മൂത്ത മകനോടും, അതിൻ്റെ 32-ാം വാക്യം പറയുന്നത് ഇത് തന്നെയാണ്. ഈ രണ്ട് വേർഡുകളും നമുക്കവിടെ കാണുവാൻ കഴിയും. വായിച്ചാട്ടെ 15-32.
നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു.
ശ്രദ്ധിച്ചേ, അവിടെ പറയാണ് നിന്റെ ഈ ചേട്ടനോട് പറയാണ് നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു. അപ്പൊ ഇതാണ് 4 നില സാൽവേഷൻ. സാൽവേഷനിൽ സംഭവിച്ചത് പിശാചിന്റെ പിടിയിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തു കാൽവരി ക്രൂശിലെ തന്റെ യാഗത്തിലൂടെ പുതിയ സൃഷ്ടികർമ്മം നടത്തി അവനെ ജീവിപ്പിക്കുകയായിരുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ആരൊക്കെ ക്രിസ്തുവിനോടുകൂടെ മരിച്ചോ, പിതാവ് ആരെയെല്ലാം ക്രിസ്തുവിനോടുകൂടെ ഇതാ അവൻ ആ ആകൃത്തി യാഗത്തിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദൈവം സർവരുടെയും പാപം എടുത്ത് അവന്റെ മേൽ ചുമത്തി. അപ്പോൾ ആരെല്ലാം പാപങ്ങൾ ചുമത്തിയോ അവരെല്ലാം യേശുവിനോട് മരിച്ചു. യേശു ഉയർത്തപ്പോൾ ആരെല്ലാം അതിലൂടെ മരിച്ചോ അവരെല്ലാം യേശുവിനോട് ഉയർത്തു. അവർ ആ പുതിയ സൃഷ്ടിയിലേക്ക് ജീവിതം ആരംഭിച്ചു. അപ്പൊ ഇതുകൊണ്ട് ഇവിടെ പറയുന്നത്, ഇപ്പം മരിച്ചവനായിരുന്നു, ഇപ്പോൾ ഇതാ ജീവിക്കുന്നു. അതിനുശേഷം യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യം, ഞാൻ പോവുകയാണ്, ഞാൻ പോയാൽ നിങ്ങൾക്ക് പ്രയോജനം. കാരണം എന്താ? ആ കാണാതെ പോയ നിങ്ങളെ കണ്ടെത്താനായിട്ട് ഞാൻ ഇതാ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയക്കും. ഞാൻ പോയില്ല എങ്കിൽ കരിസ്ഥം വരികയില്ല. അവൻ നിങ്ങളെ എന്തു ചെയ്യും? സകല സത്യത്തിലും വഴി നടത്തി കാണാതെ പോയ നിങ്ങളെ സ്വർഗീയ പിതാവിന്റെ വീട്ടിലേക്ക് എത്തിക്കും. അപ്പോ ഈ രണ്ട് പരുവ പദ്ധതികൾ നമ്മുടെ ജീവിതം നടക്കണം. അങ്ങനെ സാൽവേഷനും എംപവറിങ്ങും, ഇത് രണ്ട് കഴിഞ്ഞാലാണ് അടുത്ത സബ്ഡ്യൂ, പിന്നെ ഇതാ ആ ഡൊമിനിയൻ, അതിലേക്ക് നമ്മൾ എത്താൻ പറ്റും. ദൈവം അനുവദിക്കുന്നെങ്കിൽ സബ്ഡ്യൂ ഡൊമിനിയൻ ഈ ഭാഗങ്ങൾ ഇതാ നമ്മൾ ഈ സാൽവേഷൻ എംപവറിങ്ങും സബ്ഡ്യൂ ഡൊമിനിയനും ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത സന്ദേശത്തിൽ നമുക്ക് ചിന്തിക്കാം, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിൽ ശരണപ്പെടാം. കേട്ട വചനം അതൊരിക്കലും നഷ്ടമായി പോകാതെ ഇത് വീണ്ടും വീണ്ടും ധ്യാനിക്കുക, വീണ്ടും വീണ്ടും ചിന്തിക്കുക. ഓ, ഞങ്ങൾക്കൊരു പുതിയ സന്ദേശം കിട്ടി, ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ? സഹോദരങ്ങളെ, നിങ്ങൾ രാജാക്കന്മാരായി, കർത്താവിൻ്റെ പിതാവിൻ്റെ മക്കളായി, രാജാക്കന്മാരായി നിലകൊള്ളുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രം പ്രിയ സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കി നിങ്ങൾ അതിനൊരു ഒരുങ്ങുക. അതായത് എല്ലാവരും കളക്ടറാകുന്നില്ല. കളക്ടറാകണമെങ്കിൽ കളക്ടറുടെ സിലബസ് പഠിക്കേണ്ടതൊക്കെ പഠിച്ച് ജയിച്ചെങ്കിൽ മാത്രമേ ആ ഒരു തലത്തിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ കേട്ട വചനം ഹൃദയത്തിൽ കരുതിക്കൊണ്ട് ജയം പ്രാപിക്കാൻ നോക്കണം, ഒരുങ്ങുക. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് തന്ന ചിന്തകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ നല്ല നാദ, ജയം പ്രാപിക്കാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ ചെയ്യുന്ന അഡീഷണൽ വർക്കുകൾക്കായി നന്ദിയോടെ സ്തോത്രം. ആദത്തിന് ഇതാവശ്യമില്ലായിരുന്നു, പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യുന്ന അഡീഷണൽ വർക്കുകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ അത്ഭുത കരങ്ങളിലേക്ക് പ്രിയ നല്ല പിതാവേ ഈ മക്കളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങയുടെ സാന്നിധ്യവും തേജസ്സും കൂടെ ഇരുന്ന് ഈ വാക്കുകളെ ആരും അവഗണിച്ച് കടന്നു പോകാതെ പ്രിയ നല്ല പിതാവേ ഇത് മനസ്സിലാക്കി ജയമെടുക്കുവാൻ എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണം. അങ്ങയുടെ നാമത്തിൽ ഒരു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഒരു അനുഗ്രഹമായി വെളിപ്പെടട്ടെ, ഒരു അനുഗ്രഹമായി വെളിപ്പെട്ട കഥ ജയം പ്രാപിക്കാൻ സഹായിച്ചെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രിയരെ, സ്വർഗത്തിലെ ദൈവം നമ്മളോട് കൂടെയുണ്ട്. നമുക്ക് കർത്താവോട് ചേർന്ന് നടക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കട്ടെ.